നമസ്കാരം. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്നാദ്യം കണക്ട്, തുടർന്ന് വായനാസ്വാദനം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൌസ് ബേ.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫോൺ നമ്പർ 0921-84000. ഓരോ യാത്രയും ഒരു അനുഗ്രഹമാണ്. സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സ്റ്റൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കേ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
മലയാളം എഫ് എമ്മിന്റെ കേരളത്തെയും കിവികളെയും കണക്ട് ചെയ്യുന്ന ഇംഗ്ലീഷ് ഇന്റർവ്യൂ കണക്ട്. ഇന്നത്തെ കണക്റ്റിൽ ഓഥർ റേച്ചൽ പാരിസ് തന്റെ ഡെബ്യൂ നോവൽ സീ ഹൗ ദേ ഫോളിനെ പറ്റി മലയാളം എഫ് എം പ്രേക്ഷകരോട് സംസാരിക്കുന്നു. നമസ്കാരം. മലയാളം എഫ് എം കണക്ട് വിത്ത് മീ സിന്ധു പൊന്നൂസ് ആൻഡ് ജോയിനിങ് മീ ടുഡേ ഓഥർ റേച്ചൽ പാരിസ്. വെൽക്കം റേച്ചൽ ടു അവർ ഷോ.
താങ്ക് യു ഫോർ ഹാവിംഗ് മീ.
താങ്ക് യു റേച്ചൽ. യുവർ ഡെബ്യൂ ബുക്ക് See How They Fall has got a striking line in the beginning: perfect family, perfect weekend, perfect crime. I'm interested to know, if we say perfect, it always comes with a positive stroke. I can accept perfect family, perfect weekend. What was your thought when you gave that line ending with perfect crime?
Good question. So you're right. Normally we think perfection is, you know, something wonderful to strive for. And I think it is a good goal, but I think we're in a world that's obsessed with not necessarily achieving perfection, but the appearance of perfection. And I think with social media, you know, that has exacerbated this desire to look like everything's perfect. Maybe underneath it's not. So when I was writing the book, I was quite interested to look at a family that appears to have everything you could ever want, you know, a lot of money and glamour, success, philanthropy, but to really turn that upside down and see kind of what the dirty secrets are inside. So that was the idea.
Oh, nice. Are you getting that kind of feedback from the readers?
Yes, I think people go into it with this expectation of what they're going to read, and then they're surprised because there are quite a few twists and turns along the way.
Oh, nice. Rachel, you have gone from being cited in the Wall Street Journal for your legal research to a number one bestseller charts. Two different worlds.
Yeah.
What was the turning point when you decided, okay, I'm going to step out from this promising senior transactional lawyer career to a number one or a leading novelist? Was there any turning point for you?
There was, actually. So, I mean, as a child, I used to read a lot, write a lot of stories, I think like a lot of children do. But then at high school, I started getting more serious about my academics, I think like everybody does. And in my generation, the expectation was, you know, law school, medical school, maybe engineering, accounting. So he ended up at law school, and I think, you know, for me and the family I come from, there was no space to be a writer. That just wasn't a job that I could ever imagine doing properly. And so I went off, and I was, as you say, a lawyer, banking and finance, 20 years. But there were sort of two turning points. The first was in that very first COVID lockdown in New Zealand. You remember, it was a long sort of 6 weeks. And I was still working from home, but I had sort of more time because I wasn't driving the children to school and all of those things.
No traffic, no hazards.
Exactly. So there was more time. And I started writing bedtime stories for my children. So I would always read them normally, but I started playing around and making up stories. And the kids love them. I really liked writing them. So I did think, oh gosh, it would be quite fun if I ever have the time to do more writing. But then lockdown finished. We went back to normal life. And then a few months after that, my younger sister was diagnosed with a very aggressive breast cancer, which came totally out of the blue because she was very young. We have no family history. It was just one of those awful surprises. And she had a 2-year treatment program. And I'm extremely happy to say she came through it. She's cancer-free and has been now for a couple of years. But I think when you go through that process with someone you love, and I know many of your listeners will have been in a similar position. It really does kind of focus your mind on what you want from life and what's important and all of those things. And so the day she got the call from the doctor to say you're cancer-free, well, you know, we had some champagne and we had a celebration, and then I went home and I thought, you know what? Like, what do I want to do? I've been a lawyer a long time. That's not the only thing I want to do in my life. I really want to learn how to write, do creative writing. And so I Googled writing classes near me to see what would come up, and this course at the University of Auckland appeared on my screen, and so I looked into it, and that was the first step. So it was a real turning point. Hopefully other people don't have such a sort of negative thing, you know, having to happen before they get into action, but I just thought, I've got to take a step. This opportunity won't come to me. I've got to go out and find it. And I got into the course and started writing, and then the project I worked on during that year of university became sort of the draft of the book. So,
That's an amazing journey. I can see that emotion while listening to you and have you step out of your very promising career to this author. I think you're a little bit emotional.
Yeah, I mean, I always, talking about what my sister went through is it's really hard. I feel bad in a way because it was her story to tell. You know, it was obviously my sister that bore the brunt of it. But I think it's so hard to watch someone you love fighting a disease like that. And, yeah, it just sort of put everything in perspective, you know. And, I mean, law was wonderful. It was very intellectually stimulating. You know, I was lucky to earn a really good income. But in the end, is that as important as doing what you love and, you know, just making the most of life. So it was kind of a gift in the end for the whole family. But I think we're lucky that she had a positive outcome with her treatment.
Feel for you, Rachel, and no wonder how emotional a author is, and that is very much reflecting in your debut book. And I can see it has been receiving global applause and even Hollywood attention. From that point, I would like to ask, if you could choose the leading characters like Sky and the May in the novel, who would you choose?
Oh, gosh. that is a good question. So I think for the character of Sky Turner, because she's supposed to be very beautiful, she's an Australian blonde bombshell, Margot Robbie, of course, would be perfect. I think Margot's probably a little bit busy, but I think she'd be great.
Oh, wonderful.
For May O'Connor, so she is of Irish-Chinese heritage. The person that springs to mind is Jess Hong, who's a New Zealand Chinese actor who's fantastic. But I'm sure there are lots of people that would be wonderful.
Oh, that's a perfect choice. Listening to you,
yes, fingers crossed.
Fingers crossed.
So, yeah.
I'm guessing you might have gone through the book, The Covenant of Water, a celebrated work by the author, Dr. Abraham Verghese. Yeah. Mr. Verghese belongs to our community, and we really feel proud about being Keralite. And in his book, the plot is about his own state in India, Kerala. What was your thought when you were going through that book? What is the kind of feeling you got about that particular place?
He's such a wonderful writer, and as a debut novelist, you only can dream of one day having his talent, which I'm sure I never will. But I think what Verghese. And the way he makes setting a character, you know, he really doesn't have it as a backdrop. It is so important to the way the lives of his characters unfold, and obviously they're connected by the landscape, by the water. It brings them together, but it separates them as well. So it's a beautiful metaphor, and I think in the book there is a quote about the waterways being sort of like a vast circulatory system. And I know he's a medical doctor, and so there's that beautiful parallel between sort of human systems, the landscape, how it's also interconnected. So, I think he does such a wonderful job on that front.
Yeah, couldn't agree more. I can see some sort of similarity, I may be wrong, in your novel too. The settings in your novel, for example, the resort, Elabis Resort, it really gives the reader a feeling of tension, the mood swings, and the secrets that could unfold from that novel. Was it intentional, or how do you comment about setting up those kind of places as characters?
That's such a wonderful question. I think, so my book, as you said, it's set in Sydney, because it involves this very wealthy family. They have this luxurious, very sort of isolated estate on the northern beaches. And you're right, you can't really separate the story from where it's occurring. And in fact, I'm going to quote back to you your interview with Dr. Verghese, where he talks about, I think he quotes Napoleon and says, geography is destiny. And I think that's just such a beautiful way to encapsulate it, because the privilege, the ability to be away from prying eyes, to sort of present an image to the world, could only happen because the family has the wealth that they have. They don't have, you know, most people don't have the luxury of that kind of lifestyle and that privacy and that wealth. And so it was very intentional. And I think Sydney as a city, you know, all of us here in New Zealand in particular, where it's wet, you know, we look at Sydney as this beautiful, sunny, glamorous place. And of course, it's interesting then to turn that upside down and say, but what else is really going on? You know, it's not all this appearance of perfection. It's, you know, there are some sinister undertones that are interesting to explore too.
Absolutely. While we were talking about the setting and the characters of the novel, I'm curious to know, you've got a wonderful family, 3 kids, 2 dogs. Have any time they influenced your characters? For example, observing your children's perspective, dogs, obviously they will be loyal and so much of companionship. Have you inculcated anything of these traits into any characters in your novel?
Such a, again, a wonderful question, because absolutely, I think as a writer, you write from your life experience. Even if you're inventing things in characters, you're drawing on what you have experienced. And I think for me, actually, the real starting point for my story was a mother wanting to protect her child from danger. And I mean, you're a mum, you understand that from the moment your child is born, you worry, don't you? It's just a life sentence. And so I was trying to think of a story that would be interesting to me and it would sort of be emotional for me. And so the relationship between Sky Turner and her 6-year-old daughter Tilly, which is at the heart of the novel, really was me drawing on my experience as a mum. And then of course, yes, the rest of the family, the dogs, all of that, it's sort of that chaotic, you know, day-to-day life that we all experience, the pressures that brings to bear. It all comes into it, for sure.
Great. Rachel, you have won the wonderful Phoenix Prize for your creative writing. Do you agree that winning that Phoenix Prize has prepared you to be in the whirlwind of public recognition as a novelist?
Certainly, before I got that prize, it's very scary writing and putting your work out there, and it's a very mental game. You don't know if you're any good. You have a day where you think what you've written is great, the next day you read it, you think it's terrible. So it's a constant up and down, and so to have that recognition was really helpful because it gave me confidence to keep going. And I think of course we shouldn't rely on external validation, but it definitely helped me at that point where I was wondering, have I made the right decision? Should I go back to being a lawyer? It was a really great boost to keep going forward.
I can see you have won a lot of recognitions, and one other major milestone, I would say, Sir Peter Blake Award for Leadership. Do you think the voice in the legal side goes parallel to the voice in characters?
Gosh, another wonderful question. So this Sir Peter Blake Leadership Award I received when I was at my law firm for trying to bring through more women, because when I became a partner at my law firm, there were 8% of the partners that were women and 92% men. And I was the only one with a child at that time. And so it just was very, very difficult for women, especially with young families, to kind of come through, because there's a lot of stress and long hours and so on. So I thought it was important for me to try and make life easier for the other women who are very, very good lawyers, but to sort of change the things we could change in the workplace to make it easier. And so with writing fiction, I guess you're right, there is this opportunity to use your voice or your characters or your story to kind of shine a mirror on what are some issues in society. I don't think anyone wants to read a book on their weekend or the night after a busy day of work and be sort of bashed over the head with lots of moralizing and lots of preaching from an author. But I think if you do it in a gentle enough way, it kind of helps people think, and they might not necessarily agree with some of the ideas in the book, but at least people can think about what is fair, or what are the inequities, which the book is quite interested, I guess, in that gap between the people that have a lot, maybe the people that don't have the same opportunities, and as a society are we comfortable with that. So
giving a balanced approach to both women and the characters.
That's right. Unfortunately, the men in my book don't come off very well. I feel very bad because obviously I've got lots of wonderful men in my own life, my husband, my dad, my brother, my two sons. But of course, over history, we see it even still today, there is still some imbalance between the treatment of men and women. And so I think sometimes it's important to pay attention to that and see what we can do to improve upon it.
Absolutely. Rachel, you have come from courtroom to the writer's room. The listeners may be thinking, it is easy. Lawyer can easily convert to a novelist because of the skills on structured writing, persuasive writing. Other than that, is there any surprising skill you bought from the courtroom to be an author?
There are a few. Certainly the discipline, the tenacity, knowing you've got a deadline or that you've got a problem to solve and sticking at it. But I think the other thing is this ability to look at the other side's argument. So as a lawyer, no matter what kind of lawyer you are, you're thinking, this is my argument, but what is the other side going to say? And then you try and imagine that you are the other side. How are they going to present an argument so you can rebut it? When you're writing different characters, it's sort of the same process, because you have to imagine, put yourself in their shoes, see the world through their eyes to help you get the chemistry between your different characters working, and to try and make sure you're being authentic. So I think it does help you kind of inhabit different minds or arguments, for sure.
Yeah, that's a great insight. As an author, you need to understand if this character is behaving like this, how the complimenting character is going to respond and what should be the next move. It's kind of a chess, I believe.
It is a lot like a chess game. That's it, right. It's sort of the logic of it and trying to make it all work together. Yeah. Absolutely.
Now, listening to you, I feel, Rachel, you're really enjoying that shift from your legal career to the author's life. If I can ask you, if you have been asked to swap your life for a day, who would you choose, a novelist or a lawyer or a Hollywood actor?
Oh my goodness. Hollywood would be fun, but I don't think I'd be a very good actor, so I'm not sure that's me. Lawyer, I feel that I've done that, so I would say novelist. I think it would be pretty exciting to go into Dr. Verghese's mind for a while, and I mean, he's a pretty incredible guy. I think it would be wonderful to be inside another author's head, see how they think, how they approach things, and just to have that inspiration would be pretty amazing. How about you? I'm going to ask you the same question. What would you do?
I would like to be a radio host or a TV host.
Yeah, well, you are. So there you go. Fantastic.
Because by profession, I am an analyst, business analyst.
Oh, right.
And I analyze things the same way when I'm listening to people. I'm analyzing why they are opinionated like that.
Yes, the incentives. It's the same with an author, because you're always thinking, what drives a person's behavior? Why do they do what they do?
That's
so interesting.
In the corporate world, people say, oh, it's all about PowerPoints and numbers. But I always say, with numbers, I'm creating stories.
Right. Yeah, it's such
exactly
a good way
like
to look at it. Absolutely. Yeah, I so agree with that. Yeah.
So, Rachel, what's next in you? Is there anything in your bucket list?
Definitely more travel. So with my husband and our three children, we do love to travel. We've been to some pretty amazing places. Kenya is one of those places. We went on safari a couple of years ago.
Again, Dr. Verghese born in Kenya.
Yes, oh my gosh, isn't it amazing? And Kenya is such an incredible country, but we would love to go to India altogether. I've so far only been to Mumbai, and that was for work. I would love to take the children and really, really have a great look around. That is definitely something we're hoping to do. So I might need to come and get some notes.
Tips.
Tips, exactly.
Definitely, anytime. Have you heard about Kerala, the southern tip of India?
I have. So I know the food is good and there are beautiful beaches, is that right?
Yeah.
Yes, and of course from the book I kind of have an idea, but it was historical. So yes, I don't know as much about the modern Kerala, but it's somewhere I would love to check out for sure.
Interesting. You touched about your interest in traveling. I would like to know how traveling and being in different places helps you as an author.
I think, you know, you can obviously learn a lot from books and what have you, but there is no substitute for really going to a place and meeting the people. I just think it's such an incredible education, which is one of the reasons we take our children when we can afford to, because, you know, we could talk to them, for example, about life in Kenya. It's not till they go. We went and visited a school of children their age, and, you know, for them to just see children on the other side of the world, what they learn, what they eat, what they wear, what they talk about, what games they play. I mean, it's so wonderful because you see all the commonality, the things that we all, you know, how we're so similar, but you also learn to appreciate the differences. So, I just think it's such a good way. And as a writer, you sort of just understand what connects us and therefore what is good to write about, but also the importance of place and, you know, respecting and appreciating our own homelands and, you know, what makes them really special.
Absolutely. I think your kids and even my son, we are all lucky or fortunate that we happen to interact with different ethnicities in being in Auckland in New Zealand, which allows us to respect different traditions, different culture. Mm. Otherwise, we will be siloed in one place and we will always think our culture is the best.
Exactly. It's so important. It's so enriching and so interesting, isn't it, to learn about different ways of doing things, different ways of thinking and different beliefs and how that can all happen, you know, everyone can live together quite happily and still have their own approach, which is kind of what a modern democracy should be all about, I think.
Absolutely. Rachel, I am pretty sure See How They Fall have received global attention, global uploads, including the, it has caught Hollywood attention. Is that something you can share about what is happening in the Hollywood space?
Sure. So the screen rights were optioned for the book. So what that means is there's a Hollywood production company that is hoping to make a returning TV series, so kind of like a Netflix show based on the book. So they have got a writer involved to do the screenplay, and they're talking to actors, and so it's a kind of usually a long process. It takes a while, but that's underway. So it's very exciting. Oh. You know, fingers crossed it all works out. Oh.
Great. Good luck for that. It should happen with a TV series or maybe a Hollywood movie.
Yeah, that would be fun. I mean, wonderful. Yeah, I should have asked for Brad Pitt to be in it as well.
That's a great promise.
Yeah, exactly. Hopefully he tunes into your show.
So can you share a little bit about your family and how they support you stepping out from your legal career to a novelist?
Absolutely. So my husband and I have three children. My husband is the CEO of One New Zealand, which is a big telecommunications company, as you know. Yeah. And so he has a very, very busy job.
Scheduled.
Traditional sort of corporate job. Our three children are 18, 14 and 12. And so they're very busy with sports and homework and all of the things that kids at age have. So it's a very, very busy life. But Jason's been incredibly supportive of me. I think when I was a partner in a law firm and he was doing a big corporate job, you know, it was a very stressful, very, very busy household. And with my job now, it's a lot more flexible. So I can be the person, you know, sort of at home catching the things so they don't fall through while he is travelling. But equally, he really supports me to kind of work when I have the opportunity. So it's a real team effort. I think that's the case in most marriages, isn't it? We really support each other. The children actually are really happy to see me enjoying what I'm doing, and so they try and make my life easier. I mean, yeah, they're not as tidy as I would like them to be, but they do their best. So it is, I think the family is all really doing what they can to help me succeed, which is really wonderful.
Oh, glad to hear that. How supportive is Jason?
Oh, he's wonderful. Yeah, he really is. He's a very hands-on father. Very, very, you know, helpful at home. He does his fair share of the chores. I don't let him off. So, yeah, I couldn't do it without that family support for sure.
So glad to hear, Rachel. Is there anything I missed to ask and you would like to share to our listeners?
I don't think so, other than just, you know, thank you so much for having me on and asking about the story. And I love what you do here. It's such a great show.
Thank you. So wish you all best wishes and thanks for having with us today. Thank you so much.
Oh, thank you for having me. I loved it. Wonderful to chat.
Thank you.
പ്രിയ ശ്രോതാക്കൾ, മലയാളം എഫ് എം 104.6 ഇതുവരെ കേട്ടത് ഓദർ റേച്ചൽ പാരീസുമായി മലയാളം എഫ് എമ്മിന്റെ സിന്ധു പുന്നൂസ് നടത്തിയ പ്രത്യേക അഭിമുഖം. ഈ അഭിമുഖം മലയാളം എഫ് എം 104.6 എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൌസ് ബേ, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-7222.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫോൺ നമ്പർ 0921-84000. ഓരോ യാത്രയും ഒരു അനുഗ്രഹമാണ്. സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സ്റ്റൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് ഐക്യുഎൻ ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതമില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
ഇനി കേൾക്കാം വായനാ സ്വാദനം. അവതരണം സി ബി ടി മാത്യു, ബിൻസി ഫ്രാൻസിസ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൌസ് ബേ.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫോൺ നമ്പർ 0921-84000. ഓരോ യാത്രയും ഒരു അനുഗ്രഹമാണ്. സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സ്റ്റൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് ഐക്യുഎൻ ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതമില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
അക്ഷരങ്ങളുടെ ലോകത്തേക്ക് ആത്മസംതൃപ്തിക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന എല്ലാ പ്രേക്ഷകർക്കും വായനാസ്വാദനം എന്ന നമ്മുടെ റേഡിയോ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് പതിവ് പോലെ ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം ചേരുന്നു ബെൻസി.
ഹൈ സിബി, വീണ്ടും ഒരു എപ്പിസോഡിലേക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. നമ്മുടെ പ്രേക്ഷകർ നമ്മളോട് പങ്കുവെച്ച ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, പുതിയ പുതിയ പുസ്തകങ്ങളിലേക്ക് ചിന്തകളെ കൊണ്ടുപോകുന്നു, എന്തുകൊണ്ട് പഴയ വേൾഡ് ക്ലാസിക്കുകളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുന്നില്ല എന്നൊരു ചോദ്യം പ്രേക്ഷകരായ ഒരാൾ ചോദിച്ചു.
ഇങ്ങനൊരു കാര്യം ആവശ്യം ഉന്നയിച്ചപ്പോൾ മുതൽ ഞാന് പല വേൾഡ് ക്ലാസിക്കുകളെ പറ്റി ചിന്തിച്ചു. എനിക്ക് വ്യക്തിപരമായിട്ട് ഏറ്റവും രസം തോന്നിയ, ഏറ്റവും അടുപ്പമുള്ള ഒരു കൃതിയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടിയിലേക്ക് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. ലോക സാഹിത്യകാരനായ ഡസ്റ്റയോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന വിഖ്യാതമായ നോവലാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്.
ഡസ്റ്റയോവ്സ്കി ആണോ താങ്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ? കാരണം വായനാനുഭവം എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ആദ്യം താങ്കൾ ചെയ്തതും ദസ്തയേവ്സ്കിയുടെ ഒരു സങ്കീർത്തനം പോലെ ആയിരുന്നു.
ദസ്തയേവ്സ്കി എനിക്ക് ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട എഴുത്തുകാരൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പല കൃതികളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൃതികൾ തന്നെയാണ്. ബെൻസി പറഞ്ഞതിനകത്ത് ഒരു തിരുത്തുണ്ട്. ദസ്തയേവ്സ്കിയുടെ നോവലിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. ദസ്തയേവ്സ്കി എന്ന എഴുത്തുകാരനും അദ്ദേഹത്തെ പറ്റി എഴുതിയ മറ്റൊരു ഗ്രന്ഥകാരനെ പറ്റിയുമായിരുന്നു നമ്മുടെ ചർച്ച വഴിതിരിഞ്ഞു പോയത്.
ഓ ശരിയാണ് ശരിയാണ്, ഒരു സങ്കീർത്തനം പോലെ ദസ്തയേവ്സ്കിയെ കുറിച്ച് എഴുതിയ പുസ്തകമായിരുന്നു അല്ലോ അല്ലേ?
അതെ.
അപ്പോൾ നമ്മൾ ഇന്ന് ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയുമാണ് ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന പുസ്തകം അല്ലേ?
അതെ അതെ.
ആദ്യമായി പുസ്തകം സിബി എപ്പോഴാണ് വായിച്ചത്? അന്ന് താങ്കളുടെ മനസ്സിലൂടെ പോയ ചിന്തകൾ എന്തൊക്കെയായിരുന്നു?
വളരെ രസകരമായ ഒരു പശ്ചാത്തലമാണ് സത്യത്തിൽ ഞാൻ ഈ കൃതിയെ പറ്റി സംസാരിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത്. ഞാൻ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോകുന്നു. അദ്ദേഹത്തിന്റെ പപ്പ ഒരു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ വലിയൊരു ഷെൽഫ് നിറച്ച പുസ്തകങ്ങൾ ഇരിക്കുന്നു. അതിനകത്ത് നിന്നും ഒരു തടിച്ച പുസ്തകം ഞാൻ എടുത്തു നോക്കിയപ്പോൾ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടോ അഥവാ കേരള സാഹിത്യ സംഘമോ ഇറക്കിയ ലോക സാഹിത്യ ശാഖ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അതിനകത്ത് ലോക സാഹിത്യത്തെ പറ്റിയുള്ള പഠനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അന്ന് ആ നാടകത്തിലും സിനിമയിലും ഒക്കെ പ്രസിദ്ധി ആർജിച്ചു വരുന്ന പ്രൊഫസർ നരേന്ദ്രപ്രസാദ് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ് ലോക സാഹിത്യത്തെ പറ്റി, അഥവാ അന്ന കരീന, ക്രൈം ആൻഡ് പണിഷ്മെന്റ്, ബ്രദേഴ്സ് കാരമസോഫ്, ഈ പുസ്തകങ്ങളുടെ ഒക്കെ ഒരു പഠനക്കുറിപ്പുകൾ എഴുതിയിരിക്കുകയാണ്. അപ്പൊ എന്റെ മനസ്സിലേക്ക് ആരാണ് ഈ കുറ്റവും ശിക്ഷയും എന്ന് പറയുന്ന ആ നോവലിന്റെ കർത്താവ് ആരാണ്, അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടായി. ഈ പുസ്തകം തിരയുന്നു, വളരെ പഴക്കമുള്ള ഒരു പുസ്തകം എന്റെ കയ്യിൽ കിട്ടുന്നു. ആ പുസ്തകത്തിന്റെ ആദ്യത്തെ ഒരു പേജ് വായിച്ചപ്പോ തന്നെ നല്ല ഒഴുക്ക് വായിക്കാൻ, അതിരസകരമായിട്ട് നമ്മൾ വായിച്ചു പോകുന്നു. അങ്ങനെയാണ് ഞാൻ കുറ്റവും ശിക്ഷയും ആദ്യമായിട്ട് വായിക്കുന്നത്. പിന്നീട് എക്കാലത്തും എല്ലാ കാലത്തും കുറ്റവും ശിക്ഷയും എന്ന ഒരു പുസ്തകം എന്റെ കൂടെ ഞാൻ സഞ്ചരിക്കുന്ന നാടുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ എന്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്ന കുറ്റവും ശിക്ഷയും അഞ്ചാമത്തെയോ ആറാമത്തെയോ പ്രാവശ്യം ഞാൻ മേടിക്കുന്ന ഒരു പതിപ്പാണ്. അത്രയും സ്നേഹമുള്ള ഒരു കൃതിയാണ് എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും.
നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ഒരു രത്ന ചുരുക്കം താങ്കളൊന്ന് പറയാമോ?
എങ്ങനെ അവതരിപ്പിക്കണമെന്ന് എനിക്കൊരു ധാരണയില്ല. കാരണം കൊച്ചു പുസ്തകമാണെങ്കിലും അതിവിശാലമായ ഒരു ക്യാൻവാസിൽ പറയപ്പെട്ട ഒരു കൃതിയാണിത്. ഒട്ടേറെ കഥാപാത്രങ്ങളുള്ള 1860കളുടെ ഒരു റഷ്യൻ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം വിവരിക്കുന്ന ഒരു വലിയ ക്യാൻവാസ് ഇതിനകത്തുണ്ട്. ഒരു ചരിത്ര വിദ്യാർത്ഥികൾക്ക് ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ റഷ്യ അറിയണമെങ്കിൽ വായിക്കാൻ കൊള്ളാവുന്ന ഏറ്റവും മനോഹരമായ ഒരു പുസ്തകം തന്നെയാണ് കുറ്റവും ശിക്ഷയും. അക്കാലത്ത് അടിമത്വം നിലനിന്ന ഒരു കാലഘട്ടമാണ്. അലക്സാണ്ടർ ചക്രവർത്തി രണ്ടാമനാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ സമയത്ത് ഈ അടിമത്വം ഒരു ഒരു പരിധിവരെ അദ്ദേഹം സ്റ്റോപ്പ് ചെയ്തു. അതിന് ശേഷം നിയമപരമായി സ്വതന്ത്രരായിരുന്നിട്ടും കർഷകർ ദാരിദ്ര്യത്തിലായിരുന്നു. പൊതുവെ സമൂഹത്തിൽ ദാരിദ്ര്യം കട്ട പിടിച്ചു കിടക്കുന്ന ഒരു ഇരുണ്ട സിറ്റുവേഷൻ അന്നുണ്ടായിരുന്നു. പിന്നെ ഈ സെന്റ് പീറ്റേഴ്സ്, മോസ്കോ പോലുള്ള നഗരങ്ങളിലുള്ള വ്യവസായവൽക്കരണം, പതുകെ ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ ആരംഭിച്ച് കയറി വരുന്ന ഒരു സാഹചര്യം, തൊഴിലാളികൾക്ക് നീണ്ട സമയം, ജോലി, കുറഞ്ഞ വേതനം, മോശം താമസസ്ഥിതി എന്നിവയൊക്കെ നേരിടേണ്ടി വരുന്ന അരാജകത്വം നിലനിന്നിരുന്ന ഒരു സാംസ്കാരിക ഭൂമികയിലാണ് ഈ കുറ്റവും ശിക്ഷയും എന്ന ഒരു കഥ മുന്നോട്ട് വരുന്നത്. അപ്പൊ ഞാൻ ഇത്രയും ഒരു ചരിത്ര പറയാൻ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു പ്രധാന കഥാപാത്രം എന്ന് പറയുന്ന റസ്കോൾനിക്കോഫ്, അദ്ദേഹത്തെ ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത് ഏകാഗിയാണ്, മ്ലാനചിത്തനായ ഒരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടെ പോയ ചില വൈകാരിക അനുഭവങ്ങളാണ് ഇതിനകത്ത് പ്രതിഫലിക്കുന്നത്.
ദസ്തയേവ്സ്കി എപ്പോഴും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ കഷ്ടപ്പാടുകളും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ മുറിവുകളുമാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ കൂടെ തുറന്നു വെക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അല്ലേ?
തീർച്ചയായിട്ടും.
അപ്പോൾ ഈ കുറ്റവും ശിക്ഷയും എന്ന ഹെഡിങ് കേൾക്കുമ്പോ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ആരോ ചെയ്ത ഒരു കുറ്റം, അതിനുവേണ്ടി അയാൾ അനുഭവിക്കുന്ന ശിക്ഷ, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്?
ഞാൻ ആ കഥയിലേക്ക് വരികയാണ്. ആ കഥ പറയണമെങ്കിൽ, അത് മനസ്സിലാകണമെങ്കിൽ ഉള്ള സാമൂഹികമായ ഒരു 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 സിറ്റുവേഷൻ, പശ്ചാത്തലം ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ കൃതി നമ്മുടെ നൈതികതയും മനഃശാസ്ത്രവും ആഴത്തിൽ അന്വേഷിക്കുന്ന ഒരു ഒരു നോവലാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തുള്ള എല്ലാ സർവകലാശാലകളിലും ഇത് പഠിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഒരു പഠന വിഷയമാക്കാൻ പോയതിന്റെ ഒരു പ്രധാന കാരണം തന്നെ ഇതിനകത്തെ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു മനുഷ്യന്റെ മനസ്സ് എവിടെ വരെ ഏതൊക്കെ പ്രക്രിയയിൽ ഇതുവഴിയൊക്കെ ചരിക്കും വിഹരിക്കും എന്ന്, അല്ലെ മനുഷ്യ മനസ്സിന്റെ ആഴം എവിടെ വരെ പോകും, ഒരു മനുഷ്യൻ എന്തൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റും എന്ന് പ്രതിഫലിപ്പിക്കുന്ന ഒരു നോവലാണ്. അപ്പൊ ഞാൻ ഇതൊക്കെ പറയുന്നതിന്റെ ഒരു പ്രധാന കാരണം, ഇതിനകത്തെ റസ്കോൾനിക്കോഫ് എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി അദ്ദേഹം ചിന്തിക്കുന്ന ഒരു ചെറിയ ചിന്തയിൽ നിന്നാണ് ഇതിനകത്തെ ക്രൈം എന്ന് പറയുന്ന കോൺസെപ്റ്റിലോട്ട് ഇത് പോകുന്നത്. അതായത് ചിലർ സമൂഹത്തിനായി ഗുണകരമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ കുറ്റം ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ടാകാം എന്നൊരു അവകാശവാദം ഈ മനുഷ്യൻ ചിന്തിക്കുന്നു, ഈ വിദ്യാർത്ഥി. ഇവിടെ ചുറ്റും കാണുന്ന അരാജകത്വം, ആ അരാജകത്വത്തിൽ നിന്നും എനിക്കും എന്റെ കൂടെ ഉള്ളവരെയും രക്ഷിക്കാൻ വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി ഒരു ക്രൈം ചെയ്താലും അത് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു മനഃശാസ്ത്രം. അതുകൊണ്ട് ഈ നിക്കോഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ചെയ്തത് അദ്ദേഹത്തിന്റെ ദാരിദ്ര്യാവസ്ഥയിൽ കൂടിയാണ് ഇത് പോകുന്നത്. അദ്ദേഹം പണ്ടപ്പലിശക്കാരിയായ ഒരു സ്ത്രീയുടെ അടുത്ത് പോകുന്നു, ഒരു സാധനം പണയം വെച്ചിട്ട് കുറച്ച് പണം എടുക്കുവാൻ വേണ്ടി പോകുന്നു. പക്ഷെ അയാൾ അവിടെ ചെന്നിട്ട് അവരെ കൊള്ളയടിക്കുക. പണ്ടപ്പലിശക്കാരിയായ അല്യോന എന്ന സ്ത്രീയെ ഇയാള് പോയി കൊല്ലുന്നു. ആ ശബ്ദം കേട്ടുകൊണ്ട് ഓടി വന്ന അവരുടെ അനുജത്തിയെയും ഇയാൾ കൊല്ലുന്നു. എന്നിട്ട് അവരുടെ പണ്ടങ്ങളും പണവും ഒക്കെ എടുത്തിട്ട് ഇയാള് രക്ഷപ്പെടുന്നു. ഇയാളെ ആരും പിടിക്കുന്നില്ല, ഇയാളെ ആരും കണ്ടിട്ടില്ല. പോലീസ് അന്വേഷിക്കുന്നു, പക്ഷെ ഇയാളിലേക്ക് എത്തുന്നില്ല. എന്നാൽ ഈ നിക്കോഫ് വളരെ ഗുരുതരമായ മനോവിഷമത്തിനും കുറ്റബോധത്തിനും ആകുന്നു കൊലപാതകത്തിന് ശേഷം. അദ്ദേഹം ഈ കൊള്ളയടിച്ച മുതലുകളൊന്നും ഒന്നിനും വേണ്ടിയും തന്റെ സ്ഥാപിതമായ താല്പര്യത്തിനോ വളർച്ചയ്ക്കോ വേണ്ടി ഉപയോഗിക്കുന്നില്ല. പക്ഷേ അയാളുടെ മനസ്സ് വല്ലാതെ കലുഷിതമാകുന്നു. അയാള് അവന്റെ മനസ്സിൽ നിരന്തരമായ സംഘർഷം ആരംഭിക്കുന്നു. ഈ സമയത്ത് അവനെ സ്വാധീനിക്കുന്ന ചില കഥാപാത്രങ്ങൾ നോവലിലേക്ക് വരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് സോണിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി.
അപ്പോൾ കുറ്റബോധത്താൽ സങ്കടപ്പെട്ടിരിക്കുന്ന നിക്കോഫിനെ രക്ഷപ്പെടുത്താനാണോ സോണിയ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്?
സോണിയ എന്ന കഥാപാത്രത്തെ ഇയാൾ കാണുന്നത് വളരെ നാടകീയമായിട്ടാണ്. സോണിയ അല്ല ഇയാൾ ആദ്യമായി കാണുന്നത്. സോണിയയുടെ അപ്പൻ എന്ന ഒരു കള്ളുകുടിയനെയാണ് ഇയാൾ ആദ്യമായി പരിചയപ്പെടുന്നത്. അതിലൂടെയാണ് ഇയാൾ സോണിയയിലേക്ക് വരുന്നത്. സോണിയയുമായിട്ടൊരു സൗഹൃദത്തിൽ ആവുകയും എന്നാൽ സോണിയോടിയുടെ കാര്യങ്ങൾ, അതായത് വൈകാരികമായിട്ടുള്ള മനോവിഷമങ്ങളും കുറ്റബോധവും ഒക്കെ ചെറുതായിട്ട് ഇയാള് പ്രസരിപ്പിക്കുന്നു. അപ്പോൾ തന്നെ ഇയാള് പെട്രോവിച്ച് എന്ന് പറയുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇയാളുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. അതായത് കൊലപാതകം അന്വേഷിക്കാൻ വന്ന ഒരാള് റസൂബുഖീൻ എന്ന് പറയുന്ന ഇയാളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇയാളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി വല്ലാതെ ഇയാളെ പോസിറ്റീവായിട്ട് ഗൈഡ് ചെയ്യാനും ഇയാളെ മോട്ടിവേറ്റ് ചെയ്യാനും ശ്രമിക്കുന്നു. ഇവരുടെയൊക്കെ ഇടയ്ക്ക് ഈ കുറ്റബോധത്തിലും മനോവിഷമത്തിലും നിന്ന് നീറിപ്പുകയുന്ന നിക്കോഫിനെ മാനസികമായിട്ട് മറ്റൊരു തലത്തിലേക്ക്, അല്ലെങ്കിൽ ആധ്യാത്മികതയുടെ സത്യത്തിന്റെ പാതയിലേക്ക് നയിക്കുവാൻ വന്ന ഒരു മലാഖയായിരുന്നു സോണിയ എന്ന് പറയുന്ന പെൺകുട്ടി.
അപ്പോൾ എന്റെ മനസ്സിലാക്കലിൽ സോണിയ വളരെ നിഷ്കളങ്കയും നിർമാല്യമുള്ളതായ ഒരു പെൺകുട്ടിയായിരുന്നു അന്നത്തെ കാലത്ത്, അല്ലെ?
ബെൻസി പറഞ്ഞ വാക്കുകളോട് ഞാൻ പൊരുത്തപ്പെടുന്നു. വളരെ നിർമാല്യമുള്ള ഒരു സ്ത്രീ ആയിരുന്നു. പക്ഷെ അവൾ ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് ഒരു സെക്സ് വർക്കർ ആയിരുന്നു. അപ്പൊ അത്തരത്തിൽ സോണിയയുടെ ജോലിയെ മാറ്റി നിർത്തിയാൽ അവളുടെ മനസ്സുകൊണ്ട് അവൾ നിഷ്കളങ്കയായ പവിത്രതയുള്ള ഒരു 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 മനുഷ്യ പ്രകൃതമായിട്ടാണ് ഈ നോവൽ സോണിയയെ പരിചയപ്പെടുത്തുന്നത്.
അപ്പോൾ നിക്കോഫിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ സോണിയ എങ്ങനെയാണ് അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തുകയും തിരിച്ചുകൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നത്?
മാനസാന്തരം എന്നൊരു പദം വളരെ മനോഹരമായ ഒരു പദമായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം ഈ കുറ്റവും ശിക്ഷയില് കുറെ പേജുകൾ സോണിയ എന്ന യുവതി നിക്കോഫിനെ മാനസാന്തരപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട്, അതായത് ചില ബൈബിൾ വാചകങ്ങൾ പറയുന്നത് പോലെ കുറെ കാര്യങ്ങൾ ഇവൾ പറയുന്നുണ്ട്. അത് മനുഷ്യ മനസ്സിനെ വിമലീകരിക്കുവാൻ തക്കവണ്ണം ഉദാത്തമായ ആഴമുള്ള ആത്മീയ ആധ്യാത്മിക വചനങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ പരിശുദ്ധമായ, നമ്മളൊരു ബൈബിള് വായിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ വിശുദ്ധിയുടെ പ്രതീകമായ ഏതെങ്കിലും ഒരു മതഗ്രന്ഥം വായിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവത്തിലൂടെ വായനക്കാരന് സഞ്ചരിക്കുവാൻ പറ്റുന്ന കുറേയേറെ പേജുകൾ ഇതിനകത്തുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഒരു വല്ലാത്ത ഒരു പോസിറ്റീവ് എനർജി സഞ്ചരിക്കുന്നു എന്നും ആധ്യാത്മികതയുടെ ബഹുസ്ഫുരണം നടക്കുന്നതായിട്ട് നമുക്ക് തന്നെ തോന്നുന്ന ഒരു തലത്തിലാണ് ഈ വായനയുടെ അനുഭവം എന്ന് പറയുന്നത്.
അപ്പോൾ സോണിയ എന്തിനായാണ് നിക്കോഫിനെ പ്രേരിപ്പിച്ചത്? അവൾ പറഞ്ഞു വന്നത് നിക്കോഫ് ചെയ്ത കുറ്റം കുറ്റമല്ലെന്നാണോ, അതോ നിക്കോഫ് ചെയ്ത കുറ്റം ഏറ്റെടുത്ത് ശിക്ഷ വാങ്ങണം എന്നാണോ പറഞ്ഞത്?
സോണിയ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, കുറ്റവും ശിക്ഷയും എന്ന നോവലിനകത്തൂടെ സഞ്ചരിക്കുന്നവന് ഒരു ആധ്യാത്മികമായ അനുഭൂതി ഉളവാക്കുന്ന തരത്തിലായിരുന്നു സോണിയയുടെ സംസാരമെല്ലാം. സോണിയ ഒരിക്കലും നീ ചെയ്തത് ഹീന പ്രവൃത്തിയാണെന്നോ, നിനക്ക് സമൂഹത്തിൽ ഇനി സ്ഥാനമില്ലെന്നോ, നീ ഇനിയും ജീവിക്കാൻ അവകാശമില്ലാത്ത ഒരാളാണെന്നോ ഇവിടെയും പറയാൻ ശ്രമിച്ചിട്ടില്ല. പകരം നിനക്ക് ഇതിനകത്തുനിന്ന് ഒരു വിമുക്തി ഉണ്ടാകാൻ വേണ്ടി, അല്ല നിനക്ക് തന്നെ ഉപകാരപ്രദമുള്ള ഒരു മനുഷ്യപ്രകൃതമായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നതിനെ പറ്റിയായിരുന്നു സോണിയ നിരന്തരമായി അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇവനിപ്പോ രണ്ട് പ്രശ്നമുണ്ട്. കൊല ചെയ്തതിന് ശേഷം ഒന്ന് പോലീസുകാർ ഇവനെ തപ്പി നടക്കുന്നുണ്ട്, തെളിവുകളുടെ അഭാവത്താൽ ഇവൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. പോലീസ് പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും ഇവന്റെ പ്രധാന പ്രശ്നം അതല്ല, കുറ്റബോധത്താൽ ഇവന് ജീവിക്കാൻ പറ്റുന്നില്ല. ഇവൻ മരിച്ചു കളയാൻ വേണ്ടി പോലും തീരുമാനിക്കുന്ന അവസ്ഥകളുണ്ട്. ഇവനെ ലൈഫിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നതിനെ പറ്റി ആയിരിക്കാം എനിക്ക് തോന്നുന്ന പൂർണ്ണമായിട്ടും സോനിയ ഇവനെ എൻകറേജ് ചെയ്യുന്നത്.
ഈ കുറ്റവും ശിക്ഷയും എന്ന പുസ്തകം ബൈബിളിക്കലായിട്ടുള്ള ഒരു പുസ്തകമാണോ? ബൈബിളിനെ ആസ്പദമാക്കിയുള്ള ഒരു പുസ്തകമാണോ?
വളരെ നല്ലൊരു ചോദ്യമാണ് ബെൻസി. നിക്കോഫ് ഒരിക്കൽ സോനിയോട് ചോദിക്കുന്നു, നീ പ്രാർത്ഥിക്കാറുണ്ടോ? ദൈവം എനിക്കെല്ലാം ചെയ്തു തരുന്നു എന്ന ഒരു വാചകം അവളിൽ പറയുന്നു. തുടർന്ന് അവളുടെ മേശപ്പുറത്ത് ബൈബിളിന്റെ ഒരു പ്രതി കിടക്കുന്നത് അയാൾ കാണുന്നു. ആകാംക്ഷയോടെ അവളോടൊരു ചോദ്യവും ചോദിക്കുന്നു, ലാസറിനെ കുറിച്ച് ഇതിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ അവൾ പറയുന്നു, യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. ലാസറിന്റെ കഥയുടെ അവസാന ഭാഗം വായിച്ച സോനിയ വികാര വിവശയാവുകയും അതിഥയായ ഒരു സ്ത്രീയായി കണ്ണീരിലണിയുകയും നീണ്ട ആ വചന വായനയ്ക്ക് ശേഷമാണ് നിക്കോഫ് താൻ ചെയ്ത കൊലപാതകത്തെ പറ്റി സോനിയയോട് സംസാരിക്കുന്നതും. സോനിയ അത് ഏറ്റുപറയണം എന്നാവശ്യപ്പെടുകയും ചെയ്യുന്ന ആദ്യത്തെ അവസ്ഥാവിശേഷം ഉത്ഭവിക്കുന്നത് ആ ഒരു പ്രാർത്ഥന അന്തരീക്ഷത്തിൽ നിന്നുമാണ്. വളരെ വിശുദ്ധിയുള്ള ഒരു മനസ്സിനുടമയായിട്ടാണ് അവൾ പലയിടത്തും അവളെ തന്നെ ക്യാരി ചെയ്യുന്ന ഈ നോവലിനകത്ത്.
സിബി നേരത്തെ പറഞ്ഞല്ലോ, അന്ന് റഷ്യയിൽ നിലനിന്നിരുന്ന അരാജകത്വവും ദാരിദ്ര്യവും ഒക്കെ കാരണമാണ് നിക്കോഫ് അങ്ങനെ ഒരു കൊലപാതകം ചെയ്യേണ്ടി വന്നത് എന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ ഈ കുറ്റബോധത്താൽ ഒഴിയുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത കൊലപാതകവും ആവശ്യമില്ലാതായി പോവുകയല്ലേ ചെയ്യുന്നത്?
പിടികിട്ടാത്ത ഒരു പ്രതിഭാസമാണ് മനുഷ്യ മനസ്സ്. ചില സമയത്ത് മനുഷ്യ മനസ്സ് എവിടെയൊക്കെ സഞ്ചരിക്കും എന്നും ഏതൊക്കെ ഭൂതായനങ്ങളിൽ അലയുമെന്നും ചിന്താഗതി കൊണ്ട് എത്ര തണ്ട് വലുതാകാൻ പറ്റുമെന്നും അവന്റെ പ്രവൃത്തികൾ കൊണ്ടും വിചാരങ്ങൾ കൊണ്ടും എത്ര തന്നെ അധപതിക്കാമെന്നും മനുഷ്യ മനസ്സിന് നമുക്ക് വിവേചിച്ചെടുക്കാൻ യാതൊരു മാർഗവുമില്ല. നമ്മൾ കാണുന്ന, നമുക്ക് ചുറ്റും കാണുന്ന വലിയ വലിയ മാന്യന്മാരെന്ന് തോന്നുന്ന, മാനസികമായിട്ട് അതിവികസിച്ച് നടക്കുന്ന പ്രതിഭാശാലികളുടെ മനസ്സിനകത്ത് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് സ്കാൻ ചെയ്ത് കണ്ടെത്താനുള്ള ഒരു യന്ത്രവും നമുക്ക് നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് ഈ നിക്കോഫിന്റെ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ ഒരു അരാജകത്വവാദിയുടെ മനഃശാസ്ത്രമായിരുന്നു അവിടെ പ്രകടമായത്. പക്ഷേ കൊല ചെയ്തതിന് ശേഷം അയാൾക്ക് കുറ്റബോധമുണ്ടാകുന്നു. അതിനകത്തു നിന്ന് രക്ഷപ്പെടാൻ അയാൾക്ക് അത് ഏറ്റുപറയാൻ മാത്രമേ പറ്റൂ, അതിൽ കൂടെ മാത്രമേ നിനക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റൂ എന്ന് സോനിയയുടെ ആ ഒരു ഉപദേശത്തെ അയാൾ സാഷ്ടാംഗം സ്വീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്.
അങ്ങനെ നോക്കിയാൽ നിക്കോഫ് ആ സ്ത്രീയെ കൊലപ്പെടുത്തി കൊലപാതകിയായി, മോഷ്ടാവായി, പിന്നെ ഇതെല്ലാം ഏറ്റുപറഞ്ഞ് ജയിലിലും പോകുന്നു. അയാളുടെ ജീവിതത്തിന്റെ നല്ല കാലങ്ങൾ മൊത്തം അയാൾ ഈ ഒരു കുറ്റം ചെയ്തതോടെ സ്വയം കൊടുത്ത ശിക്ഷയും ഗവൺമെന്റ് കൊടുത്ത ശിക്ഷയും ഏറ്റുവാങ്ങി അയാളുടെ ജീവിതം നശിക്കുകയാണ് അല്ലേ?
ബെൻസി, ഇതിനകത്ത് രണ്ട് കാര്യമുണ്ട്. നമ്മള് തെറ്റ് ചെയ്യുന്ന ഒരാള് അത് ഒളിപ്പിച്ചു വെച്ചിട്ട് ജീവിച്ച് സമൂഹത്തിൽ മാന്മാരായി ജീവിക്കുന്ന കുറെ പേരുണ്ട്. എന്നാൽ അതിന്റെ മറ്റൊരു വശം, തെറ്റ് ചെയ്തു, അത് പോലീസൊന്നും വന്നിട്ട് റെഡ് ഹാൻഡായിട്ട് നിങ്ങളുടെ കഴുത്തിന് കയറി പിടിക്കുന്നില്ല, നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നില്ല, അവർക്കൊരു തെളിവില്ല. പക്ഷേ ഒരു നിങ്ങളുടെ കുറ്റബോധം കൊണ്ട് നിങ്ങളത് ഏറ്റുപറയുവാൻ ശ്രമിക്കുമ്പോൾ ആ മനസ്സിന്റെ വലുപ്പം നമ്മൾ കാണാതെ പോകരുത്. തെറ്റുകൾക്ക് അതീതരല്ല മനുഷ്യർ ഒന്നും തന്നെ. എല്ലാവരും തെറ്റ് ചെയ്യുന്നുണ്ട്. ബൈബിൾ പറയുന്ന പോലെ എല്ലാവരും പാപികളാണ്. പക്ഷേ ആ പാപത്തിന്റെ വലുപ്പച്ചെറുപ്പം മാത്രമേ, സാമൂഹികമായ പരിസ്ഥിതിയിലാണ് ഇതൊക്കെ നമ്മൾ വാദിക്കുന്നത്. ഈ തെറ്റുകൾക്ക് ഇത്ര വലുപ്പമേ ഉള്ളൂ, ഈ തെറ്റുകൾക്ക് ഇത്ര വലുപ്പമില്ല. കാർട്ടൂണിനകത്തെ ഒരു സംഭവമാണ്, കറണ്ട് കെട്ടാലും കപ്പൽ കെട്ടാലും മോഷണം മോഷണമാണ്. പക്ഷെ സാമൂഹിക പരിസ്ഥിതിയിൽ ചിലരെ പിടിക്കുന്നു, അവരെ നമ്മളെ കള്ളനായിട്ട് ചിത്രീകരിക്കും, കൊലപാതകിയായിട്ട് ചിത്രീകരിക്കുന്നു, വ്യഭിചാരിയായിട്ട് ചിത്രീകരിക്കുന്നു. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ട് ആരും അറിയാതെ മറയിൽ നടക്കുന്ന എത്രയോ പേരുണ്ട്. അത് വെച്ച് നോക്കിയാൽ ഈ മനസ്സ് എത്രയോ സൗഭാഗ്യം ചെയ്ത ഒരു മനസ്സിനുടമയാണ്.
മനസ്സ് എത്ര വലുതായിരുന്നാലും അയാൾക്കൊരു ജീവിതമില്ലല്ലോ.
കുറ്റവും ശിക്ഷയും നമ്മുടെ ജീവിതത്തില് സ്വാധീന ശക്തിയാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അവൻ ആ തെറ്റേറ്റു പറയാൻ മനസ്സ വാച കർമ്മണ തയ്യാറാകുന്നു. സോനിയോട് ഇവനൊരു പ്രണയമുണ്ട്, പക്ഷെ സോനി അതിന് കൊടുക്കുന്ന മറുപടി, നീ ഇത് ഏറ്റു പറയൂ, അപ്പൊ ഏറ്റു പറയുമ്പോ എന്നെ ശിക്ഷിക്കില്ലേ? നിന്നെ ശിക്ഷിച്ചാലോ നാട് കടത്തിയാലോ ജയിലിൽ പോയാലോ നിന്റെ കൂടെ വന്നിട്ട് അതിന്റെ പങ്ക് പറ്റി ജീവിക്കാൻ ഞാൻ തയ്യാറാകുന്നു എന്ന് പറയുന്നിടത്താണ് അവരുടെ പ്രണയത്തിന്റെ ആഴംകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. പുള്ളി കുറ്റമേറ്റു പറയുന്നു, അവിടെ നിന്നും അദ്ദേഹത്തെ അവര് സൈബീരിയയിലേക്ക് നാട് കടത്തുന്നു. അപ്പം സൈബീരിയൻ ജയിലിലേക്ക് അദ്ദേഹത്തിനോടൊപ്പം നാട് കടത്തപ്പെട്ടയാളായിട്ട് സോനിയും അവന്റെ കൂടെ പോകും. അവിടെ 7 വർഷം, അത്ര വർഷം അവന് കിട്ടിയ പണിഷ്മെന്റിന്റെ കൂടെ തന്നെ സോനിയും അതുപോലെ തന്നെ അവനോടൊപ്പം അവിടെ പോകുന്ന ഒരു ചിത്രമാണ് ഈ നോവൽ നമുക്ക് വരച്ചു കാട്ടും.
ഈ നോവലിന് ഇന്നത്തെ കാലത്ത് എന്തായിരിക്കാം ഒരു പ്രസക്തി ഉള്ളത്?
ഈ നോവലിന് എക്കാലത്തും പ്രസക്തി ഉണ്ട്. ഒരു കൃതി നിലനിൽക്കുന്നത് കാലഘട്ടത്തെ അതിജീവിക്കുന്നത് അതിനകത്തെ ശക്തമായ പ്രമേയം കൊണ്ടും മനുഷ്യ മനസ്സിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്വാധീന ശക്തി കൊണ്ടുമാണ്. അത് ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയിലും ഉണ്ട്.
ഇന്നത്തെ കാലത്തെ കോണ്ടെക്സ്റ്റ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മളൊരു തെറ്റ് ചെയ്യുന്നു, ഒരു തെളിവുമില്ലാതെ ഒരു തെറ്റ് നമ്മൾ പൂർത്തിയാക്കി, പിടിക്കപ്പെടാൻ ഒരു ചാൻസും ഇല്ല. പക്ഷേ നമ്മുടെ മനസാക്ഷി കുത്തുകൊണ്ട് നമ്മൾ പോയി ആ കുറ്റം ഏറ്റു പറയുന്നു, നമ്മൾക്ക് ശിക്ഷ ലഭിക്കുന്നു. പക്ഷേ സമൂഹം ഇവൻ സ്വന്തം മനസാക്ഷി കുത്തുകൊണ്ട് സ്വന്തം ഏറ്റു പറഞ്ഞാണ് ശിക്ഷ മേടിക്കുന്നതെന്നോ ഒരു സമൂഹവും അംഗീകരിക്കില്ല. ഒരിക്കൽ നീ കൊലപാതകിയായാൽ നീ കൊലപാതക തന്നെയാണ്. അങ്ങനെ കാണുന്ന ഒരു സമൂഹത്തിൽ ഇതുപോലൊരു തെറ്റ് ഏറ്റു പറയാൻ ആരെങ്കിലും തയ്യാറാകും?
നമ്മൾ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചാലും സൊസൈറ്റിയെ പറ്റി മനുഷ്യൻ പ്രതിപാദിക്കുന്നത് വളരെ ഹിപ്പോക്രറ്റിക് ആയിട്ടുള്ള ഒരു സാമൂഹിക സമ്പ്രദായത്തിലാണ് എക്കാലത്തും എല്ലാവരും ജീവിച്ചു പോകുന്നത്. ഭൂരിഭാഗം വരുന്ന ആൾക്കാരുടെ മാനസിക സ്ഥിതിയെ പറ്റി ആയിരിക്കണം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ബെൻസി പറഞ്ഞത് ശരിയാണ്, സമൂഹം ഒരിക്കലും ഈ പറയുന്ന കാര്യങ്ങൾ 100% ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ ഈ സമൂഹത്തിലെ തന്നെ നല്ല കുറെ ആൾക്കാർ അത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് എന്റെ ഒരു വിചാരം. കാരണം നമുക്കിടയിൽ തന്നെ ഉദാഹരണമായിട്ട് ഒത്തിരി പേരെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, മദ്രാസിലെ മോൻ കരിക്കുംപിള്ള കൊലക്കേസിൽ ഒരു കുടുംബത്തെ മുഴുവൻ കൊലപ്പെടുത്തിയ ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ജയിലിൽ വെച്ച് അദ്ദേഹം ബൈബിൾ വായിക്കുകയും മാനസാന്തരപ്പെടുകയും പിന്നെ ഇപ്പോഴദ്ദേഹം പൂർണ്ണമായ ഒരു സുവിശേഷ പ്രസംഗം ചെയ്ത് നടക്കുന്ന ഒരാളാണ്. പഴയ തലമുറയിലെ പല ആൾക്കാരും അദ്ദേഹത്തെ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അദ്ദേഹം ചെയ്തത് തെറ്റായ ഒരു പ്രവൃത്തിയാണെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ മാനസാന്തരത്തെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റി ഇവിടെ ഉണ്ട്.
ശരിയാണ്, സമൂഹത്തിലെ ചില ആൾക്കാർ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും. എന്നാൽ ഈ ചെയ്യപ്പെട്ട കുറ്റം കൊണ്ട് കഷ്ടം അനുഭവിക്കേണ്ടി വന്ന കുറച്ച് ആൾക്കാർ അപ്പുറത്തെ സൈഡിലുണ്ടാവും. അവർക്ക് ഒരിക്കലും ഇവരോട് ക്ഷമിക്കാനോ ഇവരെ അംഗീകരിക്കാനോ ഒന്നും സാധിച്ചെന്ന് വരില്ല. അവരെ കുറ്റം പറയാനും പറ്റത്തില്ല, കാരണം അവരത്രയും വലിയൊരു കഷ്ടപ്പാടിലൂടെ ഈ പ്രശ്നം കൊണ്ട് കടന്നു പോയിട്ടുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ അവരുടെ സമൂഹത്തിലുണ്ടും താനും. അങ്ങനെ വരുമ്പോ എത്രയൊക്കെ നല്ലതാണെന്ന് പറഞ്ഞാലും എത്രയൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിച്ചാലും റിയാലിറ്റി വിൽ ബി റിയാലിറ്റി ഓൾ ദ ടൈം.
See, അതിനകത്തൊരു സത്യാവസ്ഥ ഉണ്ട്. ഈ നോവലിൽ തന്നെ അലിയോന ഇവാനോവിനെ കൊലപ്പെടുത്തുന്നു. അവരൊരു പലിശക്കാരിയാണ്, പക്ഷേ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുവാൻ തക്കവണ്ണം അങ്ങനെ ഡിസേർവ് ചെയ്യുന്ന ഒരാളല്ല. സത്യത്തിൽ അവർ വിക്ടിംസ് ആണ്. അവരെ വീണ്ടെടുക്കാൻ ഒരു പക്ഷെ നമുക്ക് പറ്റിയില്ലായിരിക്കും. പക്ഷേ ചെയ്ത കൃത്യത്തിൽ നിന്നും തിരിഞ്ഞു നടക്കുവാൻ, പുതിയ ഒരു വഴിയിലേക്ക് സഞ്ചരിക്കുവാൻ, ഇനിയും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുവാനുള്ള ഒരു വൈകാരികാവസ്ഥ, ഒരു മാനസാന്തരം, അതെല്ലാ മനുഷ്യനിലും ആവശ്യമുണ്ട്. ഒരുപക്ഷെ സാഹചര്യം കൊണ്ട് സമ്മർദ്ദം കൊണ്ട് ചിലര് നല്ലവരായി ജീവിക്കുന്നു, ചിലര് അതിന് വഴിപ്പെട്ട് ജീവിക്കുന്നു. റസ്കോൾനിക്കോഫിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടതായ കാര്യം. നമ്മൾ പറഞ്ഞു വന്നതുപോലെ രണ്ട് സ്ത്രീകളെ കൊലപ്പെടുത്തിയ തുടർന്ന് മാനസിക രോഗിയായി ഒരു ചിത്തഭ്രമമായി ഉള്ള ഒരു വ്യക്തിയായി മാറ്റപ്പെട്ട ഈ കുറ്റവാളിക്ക് പാപമോചനത്തിനുള്ള വഴി ഒരു വരാങ്കന സൃഷ്ടിച്ചു. അത് വലിയൊരു കാര്യമായിട്ടാണ്. കാരണം പതിതയായ സോനിയ എന്ന യുവതിയാണ് ഇയാളെ ഈ ഭാഗത്തേക്ക് നയിക്കുന്നത്. അതിന് അടിസ്ഥാനപരമായിട്ട് നിലനിൽക്കുന്നത് പീഡാനുഭവങ്ങളിലൂടെ പാപമോചനം എന്ന ആശയത്തെ മുൻനിർത്തി ഡസ്റ്റോവ്സ്കി രചിച്ച ഈ കൃതിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചിന്താഗതി എന്ന് പറയുന്നത് പശ്ചാത്താപം എന്നുള്ള വലിയ വാക്ക് തന്നെയാണ്. പശ്ചാത്തപിച്ച് ജീവിതം വിപുലീകരിക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് അയാൾ പിന്നെ ഒരു പുതിയ ജീവിതത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് ഈ നോവൽ നമുക്ക് പറഞ്ഞു തരുന്നത്.
അതെ സിബി, സമൂഹത്തിന്റെ ചട്ടക്കൂടുകൾക്കപ്പുറം നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മനസാക്ഷി എപ്പോഴും പരിശുദ്ധമായിരിക്കണം. മനസാക്ഷിക്ക് തെറ്റാണെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യരുത് എന്നാണ് ഈ പുസ്തകത്തിൽ നിന്ന് ക്യാരി ചെയ്യാൻ പറ്റുന്ന വാചകമായി ഞാൻ മനസ്സിലാക്കുന്നത്.
തീർച്ചയായിട്ടും റെസ്കോൾനിക്കോഫിന് അവിടെ ആത്മീയ ഉണർവ് ലഭിക്കുകയും വേദനയിലൂടെ മോചനമുണ്ടാവുകയും ചെയ്യുന്നു എന്ന് ഈ പുസ്തകം പറയുന്നു. നോവൽ അവസാനിക്കുന്നത് നിക്കോഫിന്റെ ശിക്ഷ അവനെ ആത്മീയ പുനർജന്മത്തിലേക്ക് നയിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ്. അങ്ങനെയുള്ള ഒരു വലിയ മാനവികമായ വിശുദ്ധിയുടെ പാതയിലേക്ക് വഴി തെളിയിച്ചുകൊണ്ടാണ് ഈ നോവൽ അവസാനിക്കുന്നത്. അത് നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമാണ്. ഈ പുസ്തകം എക്കാലത്തും ആർക്കും വായിക്കുവാൻ വളരെ രസകരമായിട്ട് ഒറ്റയിരുപ്പിലിരുന്ന് വായിക്കാൻ പറ്റുന്ന, ഒട്ടും ലാഗില്ലാത്ത ഒരു അടിപൊളി പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ചെറുപ്പകാലത്ത് ഞാനൊരു സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ വായിച്ച പുസ്തകം ഇപ്പോൾ വായിച്ചപ്പോഴും എനിക്ക് അതിനകത്തെ പുതുമ എനിക്ക് നിലനിർത്താൻ പറ്റി. ആദ്യം വായിക്കുന്ന ഒരു പുസ്തകത്തിന്റെ ചൂരോടുകൂടി ചടുലതയോടുകൂടി എനിക്കിത് വായിച്ച് അവസാനിപ്പിക്കുവാൻ സാധിച്ചു ബെൻസി.
അതെ സിബി, ഇന്നത്തെ കാലഘട്ടത്തിലും വളരെയധികം പ്രസക്തമായ കുറെ പോയിന്റ്സ് നമുക്ക് ഈ പുസ്തകത്തിനകത്ത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇതുവരെ ഈ പുസ്തകം വായിക്കാത്ത നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നു കുറ്റവും ശിക്ഷയും.
വിശ്വസാഹിത്യത്തിലെ ഏറ്റവും ആദ്യത്തെ 10 കൃതികളിൽ ഒന്നായ ദസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും, ക്രൈം ആൻഡ് പണിഷ്മെന്റ്, പുതിയ കാലത്തെ പുതിയ ലോകത്തെ വായനയിലേക്ക് ഞങ്ങൾ സഹർഷം നിങ്ങളെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.
മലയാളം FM 104.6 നിങ്ങൾ ഇതുവരെ കേട്ടത് സിബി ടി മാത്യുവും ബിൻസി ഫ്രാൻസിസും അവതരിപ്പിച്ച വായനാസ്വാദനം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൌസ് ബേ, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫോൺ നമ്പർ 0921-84000. ഓരോ യാത്രയും ഒരു അനുഗ്രഹമാണ്. സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതമില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
ഇതോടെ മലയാളം FM 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ പരിപാടികളും മലയാളം FM 104.6 എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നൂസ്. മലയാളം FM 104.6 പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം. Thank you.
ശ്രീലക്കം കേരളം